লাগানো সাপড় টানা নাই। সাবের সুরাত আল বাইনা لم يكن الذين كفروا ان سورة تلك بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين أما بعد أهلا بكم صلى الله عليه وسلم وبارك ما اجتمع قوما في بيت من بيوت الله يقرؤون القرآن ويتدارسونه بينهم إلا حفتهم الملائكة وغشيتهم الرحمة ونزلت عليهم السكينة وذكرهم الله في من عنده الله من فلقل المسجد والمسجد فلقل المعارضة والمسجد എന്ന് വെച്ചാൽ അവർ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പരസ്പരം പഠിക്കുകയും ചെയ്താൽ ഇല്ല ഹസ്സത്തുമുൽ മലായിക മലക്കുകൾ അവരെ പൊതിയാതിരിക്കുകയില്ല. വഹശ്യത്തുമുർ റഹ്മ അല്ലാഹുവിന്റെ റഹ്മത്ത് അവരെ മൂടാതിരിക്കുകയില്ല. വനസലത്ത് അലൈഹിം സകീന അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം അവരിൽ ഇറങ്ങാതിരിക്കുകയില്ല. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ അള്ളാഹു അവൻ അവന്റെ അരികിലുള്ളവരോട് ഈ ഇരിക്കുന്ന പഠിക്കുന്ന ആളുകളെ കുറിച്ച് പറയാതിരിക്കുകയില്ല. അത്രയും ശ്രേഷ്ഠത പറയപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ പഠിക്കുക, പ്രത്യേകിച്ച് അത് പള്ളിയിലായിരിക്കുമ്പോൾ. അഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇത് പ്രാവർത്തികമാക്കിയ മുൻഗാമികൾ നമുക്ക് കാണാം. ഈ ഹദീസിന്റെ തന്നെ സനദിലുള്ള താബിഉകളിൽപ്പെട്ട ചില ആളുകൾ വർഷങ്ങളോളം 30-ലധികം വർഷങ്ങൾ അവരുടെ ജീവിതം ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി മാത്രം ഒരേ സ്ഥലത്ത് അതിനുവേണ്ടി ചെലവഴിച്ചത് കാണാം. പ്രത്യേകിച്ച് റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ശഹ്ർ റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവൻ സന്മാർഗമായിക്കൊണ്ടുള്ള ഖുർആൻ. വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിന്റെ വ്യക്തമായ തെളിവുകൾ. അതുപോലെ സത്യ അസത്യ വിവേചനം, സത്യമേത് അസത്യമേത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വേർതിരിച്ചു. ഇതൊക്കെ ഇറങ്ങുന്ന പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ സലഫു സാലിഹ്, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, അവർ മറ്റു പഠനങ്ങൾ മാറ്റിവെച്ച് ഖുർആൻ ഓതാനും ഖുർആൻ ഹിഫ്ളാക്കാനും അത് പഠിക്കുവാനും മാത്രം റമദാൻ ചെലവഴിച്ചത് കാണാം. അതുകൊണ്ട് ആ നിയ്യത്തിൽ, നല്ല ഉദ്ദേശത്തിൽ നമ്മൾ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരും അടുത്തടുത്ത് ചേർന്ന് ഇരിക്കുവാൻ ശ്രദ്ധിക്കണം. തഫറുക്കായി ഇങ്ങനെ വേർപെട്ട് വേർപെട്ട് ഓരോ സ്ഥലത്തായി ഇരിക്കാന്നുള്ളത് ശരിയല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രകൾക്കിടയിൽ ചില സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ ആളുകൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായി ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഇത് പിഹാജിൽ നിന്നുള്ളതാണ് ഇങ്ങനെ വേർപെട്ട് ഇരിക്കുക എന്നുള്ളത്. മറിച്ച് ഒരുമിച്ച് ചേർന്ന് തൊട്ടുരുമി ഇരിക്കുക എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മനസ്സുകൾ തമ്മിൽ എടുക്കാൻ സ്നേഹം പരസ്പരം തോന്നാൻ അത് കാരണമാകും. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം സഹാബത്ത് പറയുന്നു, പിന്നെ സഹാബത്ത് ഇരുന്നിരുന്നത് വളരെ ചേർന്നിച്ചാണ്. എത്രത്തോളം ഒരൊറ്റ വിരിപ്പ് വിരിച്ചാൽ തന്നെ അവരെല്ലാവരും അതിൽ കൊള്ളും എന്ന നിലക്ക് അത്രയും അടുത്തായിരുന്നു അവരിരുന്നിരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ബാഹ്യമായ കാര്യങ്ങൾ ഉള്ളിൽ സ്വാധീനം ചെലുത്തും, ബാഹ്യമായ കാര്യങ്ങൾ ഉള്ളിൽ സ്വാധീനം ചെലുത്തും. സഫ് നേരെയാക്കുന്നതിനെ കുറിച്ച്, പരസ്പരം ചേർന്ന് നിൽക്കേണ്ടതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്ങനെയാണ്? വല്ലാഹി ലയുതിമ്മന്ന സുഫൂഫക്കും ഔ ലയുഖാലിഫന്ന അല്ലാഹു ബൈന ഖുലൂബിക്കും. നിങ്ങൾ സഫ് പൂർത്തിയാക്കുക തന്നെ വേണം, പരസ്പരം കാലുകളും ചുമലുകളും ചേർത്ത് വെച്ച്, ചില ആളുകൾ ചുമലുകൾ മാത്രം ചേർത്ത് വെച്ചാൽ മതി എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ശരിയല്ല. സഹാബത്ത് പറയുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. വകാന അഹദുന യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി. ഞങ്ങളിൽ ഒരാൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് കാലോട് കാലും ചുമലോട് ചുമലും ചേർത്ത് വെക്കുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൽബ് പരസ്പരം ഭിന്നിപ്പിലാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ശരി, നമ്മൾ തഫ്സീറിലേക്ക് ഈ സൂറത്തിലേക്ക് കടക്കുക. സൂറത്ത് അൽ ബയ്യിന, പരിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ സൂറത്ത്. ഈ സൂറത്തിൽ 8 ആയത്തുകളാണുള്ളത്. ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷമാണ്. ഹിജ്റക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ആയ സൂറത്തുകൾക്കാണ് എന്തു പറയുക, മദനിയായ സൂറത്ത് എന്ന് പറയുക. ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിനാണ് മക്കിയായ സൂറത്തുകൾ എന്ന് പറയുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന് പിന്നെ ഹജ്ജിനു വേണ്ടിയും അതുപോലെ മക്ക വിജയത്തിനു വേണ്ടിയും ഒക്കെ മക്കയിലേക്ക് തിരിച്ചു വന്നിരുന്നു. അവിടെ ഇറങ്ങിയ ആയത്തുകളും മദനിയായ ആയത്തുകൾ തന്നെയാണ്. ഏതുപോലെ അലിയവും ആക്കുമൽ ചുലക്കും ദീനക്കും വാസ്മം ഫാലിക്കും ഞാമത്തി ഓറോദീപ്പിലക്കും ഇസ്ലാം മദീന, അത് മദനിയായ ആയത്താണ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ അതിറങ്ങിയിട്ടുള്ളത് മക്കയിൽ വെച്ചിട്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷമാണ് അതിറങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് മദനിയാണ് എന്ന് പറയുന്നു. ഈ സൂറത്ത് മദനിയ. സഹോദരങ്ങളെ, ഈ സൂറത്ത് തുടങ്ങുന്നത് ലം യകുനിൽ ലദീന കഫറു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാഫിറുകളെ കുറിച്ച് അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും എന്നതിനെ കുറിച്ച് എന്ന ഒരു വിഷയമാണ് ഈ ആയത്തിൽ, ഈ സൂറത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം പറയപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാമല്ലാത്ത ഏതൊരു ദീനിൽ ആര് വിശ്വസിച്ചിട്ടുണ്ടോ അവൻ കാഫിറാണ്. അവൻ നാളെ പരലോകത്ത് രക്ഷപ്പെടുകയില്ല, നരകത്തിൽ അവൻ ശാശ്വതനായിരിക്കും. അതുപോലെ ഇത് വിശ്വസിച്ചെങ്കിലേ ഒരു മുസ്ലിം മുസ്ലിം ആവുകയുള്ളൂ. മറ്റുള്ള ദീനിൽ സത്യമുണ്ടെന്നൊരു മുസ്ലിം കരുതുകയാണെങ്കിൽ അതോടെ അവൻ കാഫിറായി തീരും. ഇസ്ലാം മുറിച്ചു കളയുന്ന നവാഖിദുൽ ഇസ്ലാം, ഒരുവന്റെ ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മറ്റേതെങ്കിലും ദീനിൽ വിശ്വസിക്കുന്ന ഒരുവൻ. അവനും രക്ഷപ്പെടും എന്നൊരാൾ വിശ്വസിക്കൽ ഇസ്ലാം മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാം മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്ന ആ ചെറിയ റിസാലയിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ മതമായി ആഗ്രഹിച്ചാൽ, മതമായി സ്വീകരിച്ചാൽ, ഫലൻ യുഖ്ബല മിൻ, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. ഇസ്ലാം, ഇസ്ലാമാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ, സഹോദര നിന്റെ ദീൻ അള്ളാഹുവിന്റെ ദീനാണ്. ആകാശ ഭൂമികളെ പഠിച്ച റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച ദീനിലാണ് നീ ഉള്ളത്. ആ ഇജ്ജത്ത് എപ്പോഴും നിന്റെ മനസ്സിൽ വേണം. ഇസ്ലാമിന്റെ ഏത് ചിഹ്നങ്ങൾ പാലിക്കുമ്പോഴും ഏത് നിയമങ്ങൾ മുറുകെ പിടിക്കുമ്പോഴും ഒക്കെ ആ ചിന്ത നിന്റെ മനസ്സിൽ വേണം. അല്ലെങ്കിൽ കാഫിറുകളുടെ പക്കലാണ് ഇജ്ജത്ത്, അവരുടെ ആചാരങ്ങളിലാണ് ഐജ്ജത്തുള്ളത്, അവരന്തസ്സുള്ളത്, ഇസ്ലാമിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു കുറച്ചിലാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് നിഫാഖിന്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലില്ലാഹിൽ ഇജ്ജത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലക്കിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ ഇജ്ജത്ത് അവന്റെ റസൂലിനാണ്, മുഅ്മിനുകൾക്കാണ്. പക്ഷെ മുനാഫിഖുകൾ കാര്യം മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കുന്നു കാഫിറുകളുടെ പക്കലാണ് ഇജ്ജത്തുള്ളത്. ഒരിക്കലുമല്ല സഹോദര, നിന്റെ ദീനിൽ നീ ഇജ്ജത്ത് കണ്ടാവില്ലാതെ നീ യഥാർത്ഥത്തിൽ മുഅ്മിനാവുകയില്ല. സഹോദരങ്ങളെ, കാഫിറുകളുടെ അവസ്ഥ എന്താണ് എന്ന് പറയുന്ന സൂറത്താണിത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കുഫ്രിൽ നിന്ന് നമ്മളെ കാത്തിരിക്ഷിക്കുമാറാകട്ടെ, മുസ്ലിങ്ങളായി അവൻ നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. الله പറയുകയാണ്, لم يكن എന്നാവർക്കും, അതുപോലെ ഇതേ ആയത്തിലുള്ള ഈ വരിയുടെ അവസാനം കാണുന്ന മുൻഫക്കീൻ എന്ന വാക്ക് നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. അതായത് ഇൻഫക്ക എന്നതിനോട് ലാ എന്ന് സൂചിപ്പിക്കാനുള്ള, ഇല്ല എന്ന് സൂചിപ്പിക്കാനുള്ള വാക്ക് അത് ചേർന്നാലാണ് ഒരു ഒരു കാര്യത്തിൽ തുടർന്നു പോകുന്നു എന്ന അർത്ഥം കിട്ടുക. ഇപ്പോ ലാ എംഫക്കു എന്ന് പറഞ്ഞാൽ ഒരാൾ തുടർന്നു പോകുന്നു എന്നാണ് അർത്ഥം. സാധാരണ ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ് അർത്ഥം വരുന്നത്? ഒരു നെഗറ്റീവായ അർത്ഥമായിരിക്കും ഇല്ല എന്നുള്ളത്. പക്ഷേ ചില വാക്കുകൾ ഉണ്ട് അങ്ങനെ അല്ലാത്ത, അതിൽ പെട്ടതാണ് ഇൻഫക് എന്ന് പറയുന്ന, അതുപോലെ മാദാമ, അതുപോലെ ലാ അബ്റഹു സൂറത്തുൽ കഹ്ഫിൽ ഉള്ളത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ ഔ അംദി ഹുഖബ. അവിടെ എന്താണ് ലാ അബ്റഹു എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ഈ യാത്ര തുടരുക തന്നെ ചെയ്യുന്ന, തുടരില്ല എന്നല്ല. പക്ഷെ പറയുന്നത് ലാ ചേർത്തിട്ടാണല്ലോ. എത്തുന്നതുവരെ, അല്ലെങ്കിൽ ഒരു ഹുക്കുബ്, ഹുക്കുബ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒറ്റ ഹുക്കുബിന്റെ ഏകവചനം പറയപ്പെട്ടാൽ തന്നെ അതിന്റെ അർത്ഥം മിനിമം 80 വർഷമാണ്. അങ്ങനെ വർഷങ്ങളോളം യാത്ര ചെയ്യേണ്ടി വന്നാലും ശരി, ഇൽമിന് വേണ്ടിയുള്ള ഈ യാത്ര ഞാൻ അവസാനിപ്പിക്കുകയില്ല. ഹദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാനാണ് പോകുന്നത് അദ്ദേഹത്തെ കാണുന്നത് വരെ. അപ്പോ തുടരുക തന്നെ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ലാഭം. അതുപോലെ തന്നെയാണ് ലം യകുൻ മുൻഫക്കീൻ എന്ന് പറഞ്ഞാൽ അവരായിരിക്കുക തന്നെ ചെയ്യും. ലം യകുൻ മുൻഫക്കീൻ അവരായിരിക്കുക തന്നെ ചെയ്യും. ആരാണ് ആരാണ്? അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അല്ലദീന കഫറു, കാഫിറുകളായിട്ടുള്ള ആളുകൾ, മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട. ആരാണ് അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ? യഹൂദികളും നസ്രാനികളും, യഹൂദികളും നസ്രാനികളുമാണ്. അവർക്ക് മുമ്പ് ഒരു കിതാബ് നൽകപ്പെട്ടതിനാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് ലഭിച്ചു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ഇഞ്ചീൽ നൽകി. ആ നബിമാരുടെ അനുയായികളാണ് യഥാർത്ഥത്തിൽ ഈ യഹൂദികളും നസ്രാനികളും. അവർ പിന്നീട് ആ മാർഗത്തിൽ നിന്ന് മാറിപ്പോയി. അത് ഇൻഷാള്ള അതിലേക്ക് വരും. വൽ മുശ്രിക്കീൻ, മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ യഹൂദികളും നസ്രാനികളും അല്ലാത്ത ബാക്കി ഇസ്ലാമിന് പുറത്തുള്ള ബിംബങ്ങളെയോ ആൾദൈവങ്ങളെയോ എന്തിനാകട്ടെ ആരാധിക്കുന്ന എല്ലാവരും മുശ്രിക്കൂൻ എന്ന ഗണത്തിലാണ് പെടുക. ഈ ആളുകളായിരിക്കുക തന്നെ ചെയ്യും. ഈ ആളുകൾ അവരുടെ കുഫ്രിൽ തുടരുക തന്നെ ചെയ്യും. അവർക്ക് അൽ ബയ്യിന കിട്ടുന്നതുവരെ, അവരിലേക്ക് എത്തുന്നതുവരെ. എന്താണ് അൽ ബയ്യിന എന്ന് പറഞ്ഞ? തെളിവ് എന്നാണ് അതിനർത്ഥം, വ്യക്തമായ തെളിവ്. അവർക്ക് അൽ ബയ്യിന കിട്ടുന്നതുവരേക്കും അവർ ഈ കുഫ്രിൽ തുടരുക തന്നെ ചെയ്യും. ഇനി ബയ്യിന എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫം മുതഹ്ഹറ. ആ വ്യക്തമായ തെളിവെന്ന് പറഞ്ഞാൽ റസൂൽ, മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ, ഞാനും ഖിയാമത്ത് നാളും എങ്ങനെയാണ്? ഇതാ ഇതുപോലെയാണ്. രണ്ട് വിരലുകൾ അടുത്തടുത്ത് രണ്ട് വിരലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി കാട്ടിയിട്ടാണ് പറയുന്നത്. ഈ രണ്ട് വിരലുകൾ പോലെ അടുത്തിരിക്കുന്നു ഞാനും ഖിയാമത്ത് നാൾ. റസൂലും മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു റസൂൽ. ആ റസൂൽ എന്താണ് ചെയ്യുന്നത്? യത്ലു തല എന്ന് പറഞ്ഞാൽ ഓതി എന്നാണ് അർത്ഥം. യത്ലു, ആ റസൂൽ ഓതുന്നു. സുഹുഫം മുതഹ്ഹറ, സുഹുഫ് എന്ന് പറഞ്ഞാൽ ഏടുകൾ. കിതാബ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം, അത് ആ റസൂൽ ഓതുകയാണ്. എങ്ങനെയാണ്, എന്താണ് ആ കിതാബിന്റെ പ്രത്യേകത? മുതഹ്ഹറ, പരിശുദ്ധമായ ഗ്രന്ഥമാണ്, അതിൽ കൈകടച്ചലുകൾ വന്നിട്ടില്ല. മറിച്ച് ഈ റസൂൽ വേറൊരു കിതാബിൽ നോക്കിയിട്ട് പോലുമല്ല ഓതുന്നത്, മറിച്ച് ആ റസൂൽ ഉമ്മിയാണ്. പിന്നെ എവിടുന്നാണ് ഓതുന്നത്? ഖൽബിൽ നിന്നാണ്. ഒന്നും കലർന്നിട്ടില്ല അതിൽ. അള്ളാഹുവിന്റെ നേരിട്ടുള്ള വഹി അനുസരിച്ചിട്ടാണ് ആ റസൂൽ ഓതിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ നജ്മിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പോലെ, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. ഈ റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല, അള്ളാഹുവിന്റെ വഹി നൽകി കിട്ടിയിട്ടല്ലാതെ. അപ്പോൾ പരിശുദ്ധമായ ഈ കിതാബ് ഓതുന്ന റസൂലാണ് ബയ്യിന. അത് വരുന്നത് വരേക്കും അവർ കുഫ്രിൽ തന്നെയായിരിക്കും. ചില ആളുകൾ അത് വന്നിട്ടായാലും കുഫ്രിലാകും. ചില ആളുകൾ ഈ റസൂൽ വന്നാലും ഓതി കൊടുത്താലും പറഞ്ഞു കൊടുത്താലും അവർ കുഫ്രിൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത്, وَمَا تَفَرَّقَ الَّذِينَ أُوتُوا الْكِتَابَ إِلَّا مِنْ بَعْدِ مَا جَاءَتْهُمُ الْبَيِّنَةُ وَمَا تَفَرَّقَ بِنِتِ اللَّهِ الَّذِينَ أُوتُوا الْكِتَابَ أَرَأَيْتَ فِيهَا كُتُبٌ قَيِّمَةٌ فِيهَا كُتُبٌ قَيِّمَةٌ أَرَسُولُ أُوتِيتُهُ مُطَهَّرَةً آيَةً പരിശുദ്ധമായ കിതാബ് എന്ന് പറഞ്ഞാൽ, സുഹുഫ് എന്ന് പറഞ്ഞാൽ, ഏടെന്ന് പറഞ്ഞാൽ അതെന്താ? ഫീഹ, അതിലുണ്ട്. കുതുബുൻ ഖയ്യിമ, എന്താണ് കുതുബ് എന്ന് പറഞ്ഞാൽ? കിതാബിന്റെ ബഹുവചനമാണ് കുതുബ്. ഖയ്യിമ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട, അമൂല്യമായ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇത് ഓതുന്ന റസൂൽ വന്നാലും ചില ആളുകൾ കുഫ്രിൽ തന്നെയായിരിക്കും. ഒമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല. അല്ലദീന ഊതുൽ കിതാബ്, കിതാബ് നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ. ഇല്ല മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യന, ഇല്ല മിൻ ബഅദി, ശേഷമല്ലാതെ. എന്തിനു ശേഷം? മാ ജാഅതുഹുൽ ബയ്യന, അവർക്ക് അൽ ബയ്യന, വ്യക്തമായ തെളിവ് വന്നിട്ടില്ലാതെ. ഇത്രയുമാണ് ഈ ആയത്തുകളുടെ വാക്കർത്ഥം. ഇൻഷാഅല്ലാഹ് ഇനി ഒന്നൊരു പ്രാവശ്യം ഇത് ഓതിയതിനു ശേഷം തഫ്സീറിൽ നിന്ന് വായിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة رسول من الله يتلو صحفا مطهرة فيها كتب قيمة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, സുഖൂൻ ചെയ്ത നൂനിന് ശേഷം അഹ്ലുൽ കിതാബ് എന്നതിന്റെ ഹംസയാണ് വന്നിട്ടുള്ളത്. അപ്പോ വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കണം. മിൻ അഹ്ലുൽ കിതാബ് വൽ മുശ്രിക്കീന മുൻഫഖീൻ. തജ്വീദിന്റെ നിയമപ്രകാരം മുൻഫഖീൻ എന്ന് ഉച്ചരിക്കേണ്ടത്. അവിടെ സുഖൂൻ ചെയ്ത നൂനുണ്ട് മുൻഫഖീൻ. ആ സുഖൂൻ ചെയ്ത നൂനിന് ശേഷം ഫ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ അൽ ഇഖ്ഫാ ബിഗുന്ന അബ്ജക്തമാക്കി മണിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മുൻഫഖീന എന്ന് ഓതുക. ഹത്താ തഅതിയഹുമുൽ ബൈന ബൈന അൽ ബൈനതു എന്നാണത്. പക്ഷെ അവിടെ നിർത്തുകയാണെങ്കിൽ മർബൂഫായ ത ആണത്, മറ്റൊരു അക്ഷരത്തോട് യോജിപ്പിക്കപ്പെട്ടിട്ടുള്ള ത നിർത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് നിർത്തേണ്ടത്? ഹ ആണ് കേൾപ്പിക്കേണ്ടത്. അൽ ബൈന എന്നാണ് കൂട്ടി വരികയാണെങ്കിൽ അൽ ബൈനതു റസൂലുൻ മിനല്ലാഹി. റസൂലുൻ എന്നതിന് തൻവീനുണ്ട്. റസൂലുൻ അല്ലേ, രണ്ട് ലമ്മുണ്ടല്ലോ തൻവീൻ. അതും സുക്കൂൻ ചെയ്ത ന്യൂനിനും ഒരേ നിയമങ്ങളാണ്. സുക്കൂനുള്ള ന്യൂനിനും തൻവീനിനും ഒരേ നിയമങ്ങളാണ് തജ്വീദിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഇവിടെ തൊട്ടടുത്ത അക്ഷരം മീം ആയതുകൊണ്ട് അതിലേക്ക് ലയിപ്പിച്ച് അത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ഇദ്ഗാം ബിഗുന്ന എന്നാണ് അതിന്റെ പേര്. എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? റസൂലുൻ മിനല്ലാഹി റസൂലുൻ മിനല്ലാഹി യസ്ലു. വീണ്ടും സുഹ മുത്തഹർ എങ്ങനെയാ വന്നത്? അതുപോലെ റസൂലുൻ മിനല്ലാഹി ഓതിയതുപോലെ സുഹുഫൻ മുത്തഹറ സുഹുഫൻ മുത്തഹറ. ചില ആളുകൾ സുഹിഫ് എന്ന് ഓതുന്നത് കേൾക്കാറുണ്ട്, തെറ്റാ. സൂറത്തു സബ്ഹിസ്മ റബ്ബിക്കല്ല അല്ല എന്റെ അവസാനം ഉണ്ടല്ലോ സുഹുഫി. ചില ആളുകൾ സുഹഫി എന്ന് ഓതാറുണ്ട്, തെറ്റാ. സുഹുഫി ഹായിന ബമ്മ സുഹുഫി ഇബ്രാഹിമ വമൂസ صحفا مطهرة فيها كتب قيمة منفكين وجدوا ولا نجوز لك كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد سكون جيدا نون نشاشا باء نون نشاله باء والنال إذ نوننا ميماكي ماشي وشركنا عن يمس البرغة بيري إقلاب النال ماشي അതുകൊണ്ടാണ് അവിടെ ഒരു മീം കൊടുത്തിട്ടുള്ളത്. മിം ബാദി മാ ജാഅതുഹുൽ ബൈന. ബൈന അവിടെ ജീമിന് അവിടെ മദ് കൊടുത്തിരിക്കണം. മാ ജാഅതുഹുൽ ബൈന. സഹോദരങ്ങളെ, ഇൻഷാല്ലാഹ് ഇത്രയും ആയത്തിന്റെ തഫ്സീർ പറഞ്ഞതിന് ശേഷം ബാക്കി ഓതാം. ഈ സൂറത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്താണ്. صحيح البخاري الكلام انس بن مالك رضي الله عنه പറയുന്നു, قال النبي صلى الله عليه وسلم لأبي صلى الله عليه وسلم أبي بن كعب رضي الله عنه എന്നോട് പറയുകയുണ്ടായി. ആരാണ് ഉബൈ ബിൻ കഅബ് എന്ന് പറഞ്ഞാൽ? മഹാനായ ഖുറാഉൽ ഖുർആനിൽ പെട്ട, ഹിഫാദുൽ ഖുർആനിൽ പെട്ട സഹാബിയാണ് صلى الله عليه وسلم. ഇവിടെ സഹാബത്തിൽ പരിശുദ്ധ ഖുർആനിൽ അഗാധമായ വിജ്ഞാനമുണ്ടായിരുന്ന സഹാബിയായിരുന്നു ഉബൈ ഇബ്ൻ കഅബ്. വളരെ മനോഹരമായ ഖുർആൻ ഓതുന്ന സഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്ത ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വരെ ഉബൈ ഇബ്ൻ കഅബിനോട് സംശയങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളെ അന്വേഷിച്ചു പോയല്ലോ ഖുർആനിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ആയത്തിൽ പറഞ്ഞത് അത് ആരെയാണെന്ന്, അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അതുപോലെ ഹുർറു ഇബ്നു ഖൈസ് എന്ന മറ്റൊരാളും തമ്മിൽ അത് ആരാണെന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് ആരോടാണ് ചോദിക്കുന്നത്? ഉബൈ ഇബ്നു കഅബിനോടാണ് ചോദിക്കുന്നത്. ഉബൈ ഇബ്നു കഅബ് പറയും, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ അതേക്കുറിച്ചൊരു ഹദീസ് കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തന്നെ പറയുകയുണ്ടായി, അതാരാണ്? ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം. ഖളിർ നബിയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്വേഷിച്ചു പോയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരെ ഉബൈ ഇബ്നു കഅബിനോട് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ സംശയം ചോദിച്ചിരുന്നു. അത്രയും മഹാനായ, വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന സഹാബിയാണ് ആര്? ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹിന് ഇമാമത്ത് നിൽക്കാൻ കൽപ്പിച്ചത് ആരോട്? ഉബൈ ഇബ്നു കഅബിനോടും തമീം ഉദ്ദാരിയോടും. ആ ഹദീസുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. 11 റക്അത്ത് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് അതിന് തെളിവ് പറയപ്പെടാറുള്ള ഹദീസാണിത്. അതിൽ കാണാം ഉബൈ ഇബ്നു കഅബിനോടാണ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. കാരണം ഖുർആനിൽ അത്രയും ഇൽമുണ്ടായിരുന്ന സഹാബിയാണ്. ഇമാമത്ത് നിൽക്കാൻ യോഗ്യത കൂടുതലാക്കാൻ ഖുർആനിൽ ആർക്കാണ് ഇൽമു കൂടുതൽ? അവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഖുർആനിൽ അവർ സമന്മാരാണെങ്കിൽ ഹദീസിൽ, അതിലും അവർ സമന്മാരാണെങ്കിൽ ഹിജ്റയിൽ, അതുപോലെ പിന്നെ ഇസ്ലാമിൽ ആരാണ്? ഇതിലൊക്കെ ആരാണോ ആദ്യം അവർക്കാണ്, എല്ലാവരും ഒരുപോലെയാണെങ്കിൽ പിന്നെ പരിഗണിക്കേണ്ടത് ഇമാമത്തിന്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അമറനി അൻ അഖറഅ അലൈക ലം യകുൽ ലദീന കഫറു. ഉബൈ, അല്ലാഹു ഇദാ എന്നോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ താങ്കൾക്ക് ഓതി തരുവാൻ, ഞാൻ താങ്കളെ പഠിപ്പിക്കുവാൻ. ഏത് സൂറത്താണ്? ലം യകുൽ ലദീന കഫറു, ഈ സൂറ. അപ്പോൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വസമ്മാനി, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു എന്റെ പേര് പറഞ്ഞു. ഉബൈനെ ഓതി കൊടുക്കാൻ പറഞ്ഞതാണല്ലോ. ഉബൈ ചോദിക്കാണ്, ഏ റസൂൽ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ കാണാം, വഖദ് ദുഖിർതു ഇൻദ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ അരികിൽ എന്റെ പേര് പറയപ്പെടുകയോ, അല്ലാഹു എന്റെ പേര് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം, അതെ, അല്ലാഹു എന്റെ പേര് തന്നെ പറഞ്ഞു. ഫബക അപ്പൊ ഈ ഹദീസ് മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഓതി പഠിപ്പിച്ചു കൊടുത്ത സൂറത്താവുന്നു ഇത്. സൂറത്തു ലം യകുലിൽ ലദീന കഫറു. ഈ സൂറത്തിന്റെ തഫ്സീർ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹു തആല പറയുകയാണ്, لم يكن الذين كفروا من اهل الكتاب اي من اليهود والنصارى. اهل الكتاب എന്ന് പറഞ്ഞാൽ ആരാണ്? യഹൂദികളും നസ്രാനികളും. ചില ആളുകളൊക്കെ ഇപ്പോ ഇവിടെയുള്ള ഹിന്ദുക്കളെ അഹ്ലുൽ കിതാബിൽ പെടുത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാറ്. വലിയ ജഹാലത്താണ്, ഒരിക്കലും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ആരാണോ അഹ്ലുൽ കിതാബ് എന്ന് പഠിപ്പിച്ചത്, അവരെ അല്ലാതെ നമ്മുടെ വകാരി അഹ്ലുൽ കിതാബിൽ പെടുത്താൻ പാടില്ല. കാരണം അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് അഹ്കാമുകൾ വരാനുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് അഹ്കാം വരാനുണ്ട്. ജിസിയയുമായി ബന്ധപ്പെട്ട, വിവാഹവുമായി ബന്ധപ്പെട്ട്, അതുപോലെ അറവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസാലകളുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ അവരെങ്ങനെ ജീവിക്കണം, മുശ്രിക്കുകൾ എങ്ങനെ, യുദ്ധത്തിൽ അവരോടെങ്ങനെ, ഒരു പല വിഷയങ്ങളും ഉണ്ട് അഹ്ലുൽ കിതാബ് ആരാണെന്ന് വന്നാൽ. അതുകൊണ്ട് അവരെ അല്ലാഹു പറഞ്ഞിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആളുകളല്ലാതെ അഹ്ലുൽ കിതാബിൽ ആരെയും പുതുതായി ചേർക്കാൻ നമുക്ക് പാടില്ല. ഇവർക്കും പണ്ട് കിതാബൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഇവരിലേക്ക് റസൂൽ പണ്ട് വന്നിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചേർക്കാൻ നമുക്ക് പാടില്ല. അള്ളാഹു പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കുക. യഹൂദികളും നസ്രാണികളുമാണ് യഥാർത്ഥത്തിൽ അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ. അതുപോലെ അവർ മുശ്രിക്കീൻ, മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ മിൻ സായിരി അസ്നാഫിൽ ഉമം, ബാക്കി എല്ലാ സമുദായങ്ങളും, മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും ഈ ഗണത്തിൽപ്പെട്ടു. ആരും പെട്ടു? മുശ്രിക്കീൻ എന്നല്ലാഹു പറഞ്ഞിട്ടുള്ള ആ ഗണത്തിൽപ്പെട്ടു. മുൻഫഖീൻ, ലം യകുൻ മുൻഫഖീൻ എന്ന് പറഞ്ഞാൽ അവർ എന്താണ് തുടരുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവർ തുടരുക തന്നെ ആയിരുന്നു. ലം യകുൻ അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫഖീൻ, അവർ കുഫറിൽ തുടരുക തന്നെ ആയിരുന്നു. അൻ കുഫ്രിഹിം വളാലിഹിം അല്ലദീഹും അലൈഹി ഐ ലാ യസാലൂന ഫീ ഗയ്യിഹിം വളാലിഹിം لا يزيدهم مرور السنين الا كفرا. تعالى رحمه الله تعالى പറയുന്ന അവർ കുഫ്രിൽ തന്നെയായിരുന്നു. ഇനി അവർ കുഫ്രിൽ തന്നെ ആയിരിക്കും. വർഷങ്ങൾ പോകുന്നു എന്നത് അവരുടെ കുഫ്ർ കുറക്കുകയില്ല, കൂടുകയല്ല. അവരുടെ കുഫ്രും ലലാലത്തും കാലം കഴിയുന്നതിന് എന്താണ് ആവുക? കൂടുകയാണ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് പോലെ അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ് ولا يكونوا كالذين اوتوا الكتاب من قبلهم فطال عليهم الامد فقست قلوبهم. മുഅ്മിനുകൾക്ക് സമയമായില്ലേ അവരുടെ കൽബുകൾ അല്ലാഹുവിലേക്ക് ഖുശൂഉ ആവുവാൻ, അവരുടെ കിതാബിനെ പോലെ ആകാതിരിക്കുവാൻ?
അവർക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ടു, പക്ഷേ കാലം കഴിയുന്നേന എന്തായി? അവരുടെ കൽബ് ഉറച്ചുപോയി. അതുകൊണ്ട് കാലം കഴിയുമ്പോൾ അവർ നന്നാവുന്നല്ല, കാലം കഴിയുന്നേന അവർ കുഫറിൽ വീണ്ടും വീണ്ടും ഉറച്ചു വരികയാണ് ചെയ്യുക. ബയ്യിന, വ്യക്തമായ തെളിവ് കിട്ടുന്നത് വരേക്കും. അപ്പോൾ അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ നിഅമത്ത് കിട്ടിയിട്ടുള്ള ആളുകൾ കുഫറിൽ നിന്ന് രക്ഷപ്പെടും. അല്ലാഹു യഹ്ദി മൻ യശാ ഇലാ സിറാത്തിൽ മുസ്തഖീം. അള്ളാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ് വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. നിനക്ക് താങ്കൾക്ക് താങ്കൾ ഉദ്ദേശിക്കുന്നവരെ, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു ആണ് അവർ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നത്. ബയ്യന എന്ന് പറഞ്ഞാൽ അൽ വാളിഹ വൽ ബുർഹാനു സാഖ്യ, വെട്ടിത്തിളങ്ങുന്ന തെളിവ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള തെളിവുകളാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തുക്കും അലൽ ബൈളാ ലൈലുഹ കനഹാരിഹ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചു പോകുന്നത് വളരെ സുവ്യക്തമായ വെളുവെളുത്ത ഒരു മാർഗത്തിലാണ്. ലൈലുഹ കനഹാരിഹ, അതിലെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക, എനിക്ക് ശേഷം നശിച്ചവനല്ലാതെ ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു, തറസ്തീക്കും ശൈഅൻ ലം തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബ് അല്ലാഹ് വ സുന്നത്ത് റസൂലി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉദ്ദേശിച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുവോളം നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. അല്ലാഹുവിന്റെ കിതാബും അല്ലാഹു തആലയുടെ സുന്നത്തും വ്യക്തമായ തെളിവുകളാണ് ഈ രണ്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ثم فسر تلك البينة, പിന്നീട് അള്ളാഹു ഈ ബയ്യനത്തെ എന്താണെന്നാണ് വിശദീകരിക്കുന്നത്. എന്താണ് ഈ ബയ്യന? റസൂലു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള റസൂൽ. ഐ അർസലഹു അല്ലാഹ് യദ്ഉ അന്നാസ ഇലൽ ഹഖ്, ആ റസൂലിനെ അള്ളാഹു ആണ് അയച്ചിട്ടുള്ളത്. ആ റസൂൽ ജനങ്ങളെ ഹഖിലേക്ക്, സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു. وانزل عليه كتابا يتلوه ليعلم الناس الحكمه ليعلم الناس الحكمه ويزكيهم ويخرجهم من الظلمات الى النور. ജനങ്ങളെ ആ കിതാബ് ഓതി കൊടുക്കുവാൻ, അതുപോലെ അവരെ ശുദ്ധീകരിക്കുവാൻ, അവർക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുവാൻ. എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ജനങ്ങളെ അത് പഠിപ്പിക്കുവാൻ, അതുപോലെ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ. എല്ലാ പൗരോഹിത്യമൊക്കെ അവരുടെ മുകളിൽ വെച്ചിട്ടുള്ള തങ്ങളക്കെട്ടുകൾ എടുത്തുമാറ്റാൻ, യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് അവരെ പഠിപ്പിക്കുവാൻ, ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. ആ റസൂൽ ഓതുന്ന സുഹൃത്തിന്റെ പ്രത്യേകത എന്താണ്? യത്രു സുഹൃഫാൻ മുതഹറ, എന്താ മുതഹറ? പരിശുദ്ധമായത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, പരിശുദ്ധരല്ലാതെ അത് സ്പർശിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഐ മഹ്ഫൂളതുൻ അൻ ഖുർബാനി ശയാത്തീൻ, പിശാചുകൾക്ക് അതിനോട് അടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതോടെ ആകാശത്തിലുള്ള തീക്കൊള്ളികൾ കൊണ്ട് പിശാചുക്കളെ എറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മുമ്പ് പിശാചുക്കൾ ആകാശ ലോകത്ത് മലക്കുകളുടെ സംസാരം കട്ടുകേൾക്കുന്നത് ധാരാളമായിരുന്നു, പക്ഷേ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതോടുകൂടി നാല് ഭാഗത്തു നിന്നും അവരെ എറിയാൻ തുടങ്ങി. വളരെ കുറച്ചു മാത്രമേ അവർക്ക് അതുകൊണ്ട് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവർ ജ്യോത്സ്യന്മാരുടെ കാതിൽ കുറുകി കൊടുക്കുന്നത്. അവരതിന്റെ മുകളിൽ 100 കളവുകൾ കൂട്ടിയിട്ടാണ് അവരുടെ അടുത്തേക്ക് വരുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത്. അതോടവർ വിശ്വസിക്കുന്നതോട് അവർ കാപ്പറായിത്തീരും. ചെയ്താൻ അതിനാണ് ചെയ്യുന്നത്. ചെയ്താൻ മനുഷ്യന്മാർ കുറെ രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് അവര് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, മറിച്ച് ഈ ജ്യോത്സ്യന്മാരെ വിശ്വസിച്ചാൽ അവർ കാപ്പറായിത്തീരും. ആരെങ്കിലും ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ ഭാവി അറിയാമെന്ന് പറയുന്നവനെയോ, അത് ആരാവട്ടെ, അത് തങ്ങളാവട്ടെ, ബീവി ആകട്ടെ, ആരാകട്ടെ, ഗൈബ് വാദിക്കുന്നവൻ, ഒരുവൻ ഗൈബ് വാദിച്ചാൽ അതോടവൻ കാഫിറായി മാറി. ഞാൻ എനിക്ക് ഗൈബ് അറിയാം എന്നൊരുവൻ പറഞ്ഞാൽ അവനവിടെ കാഫിറായി മാറി. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവനെ കൊല്ലണം, അവന്റെ തലവെട്ടണം. ഗൈബ് വാദിക്കുന്നവൻ, അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് ആരെങ്കിലും പോയാൽ എന്നിട്ട് അവർ പറയുന്നത് വിശ്വസിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, കാഫിറായി പോയിരിക്കുന്നു. ഈ ശൈത്താൻമാർ അവരെ അള്ളാഹു ആകാശ ലോകത്തു നിന്ന് അവർക്കെതിരിൽ ഈ മലക്കുകൾ സംസാരിക്കുന്നത് കേൾക്കാൻ അവർ വരുമ്പോൾ അവരെറിയുന്ന ആ കാര്യം വളരെയധികം വർദ്ധിപ്പിച്ചു. നാല് ഭാഗത്തു നിന്നും അവരറിയപ്പെട്ടു. ആദ്യം അവർ ഒരു ഭാഗത്തു നിന്ന് മാത്രമാണ് അറിയപ്പെട്ടത്, ഖുർആനിന്റെ അവതരണത്തിന് ശേഷം എല്ലാ ഭാഗത്തു നിന്നും അറിയപ്പെട്ടു എന്നാണ്. സൂറത്തു സാഫാത്തിലെ തുടക്കത്തിലുള്ള ആയത്തുകളുടെ തഫ്സീറിൽ നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ഖുർആനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി. അപ്പോൾ പിശാചുക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സംരക്ഷിച്ചിരിക്കുന്നു, അതുപോലെ മനുഷ്യന്മാരുടെ കൈകടത്തിൽ നിന്നും. ലാ യമസ്സുഹാ ഇല്ലൽ മുതഹറൂൻ ലിഅന്നഹാ ഫീ അഅലാ മാ യകൂനു മിനൽ കലാം. ഏറ്റവും ഉന്നതമായ വാക്കാണ് ഈ ഖുർആനിലുള്ളത്. ഫീഹാ, അതിലുണ്ട് കുതുബുൻ ഖയ്യിമ. കുതുബുൻ ഖയ്യിമ എന്ന് പറഞ്ഞാൽ അഖ്ബാറുൻ സാദിഖ, സത്യസന്ധമായ വിവരങ്ങൾ, ഒരു കളവും അതിലില്ല. പരിശുദ്ധ ഖുർആൻ ഒരു കളവുമില്ല. പഴയ സംഭവങ്ങളിലാകട്ടെ, ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചാകട്ടെ, ആകാശഭൂമികളെ കുറിച്ചുള്ള വർത്തമാനങ്ങളിലാകട്ടെ, എന്താകട്ടെ, വതമ്മത് കലിമത്ത് റബ്ബിക സിദ്ഖൻ വഅദില. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വതമ്മത് കലിമത്ത് റബ്ബിക, നിന്റെ റബ്ബിന്റെ വാക്ക് പൂർത്തിയായിരിക്കുന്നു. സിദ്ഖൻ വഅദില, സത്യസന്ധതയിലും അതുപോലെ നീതിയിലും എന്ന് പറഞ്ഞാൽ സിദ്ഖൻ ഫിൽ അഖ്ബാർ ആദിലൻ ഫിൽ അഹ്കാം. ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വിവരങ്ങൾ അതെല്ലാം പൂർണ്ണമായും സത്യമാണ്. അതുപോലെ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുള്ള വിധികൾ, വിലക്കുകൾ, അത് പൂർണ്ണമായും നീതിയാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്? فإذا جاءتهم هذه البينة وحينئذ يتبين طالب الحق ممن ليس له مقصد في طلبه. ഇനി വ്യക്തമായ കിതാബ് വന്നാൽ അതോടുകൂടി വ്യക്തമായി ആരാണ് طالب الحق. എന്താണ് طالب الحق എന്ന് പറഞ്ഞാൽ? طالب الحق ഹാദു ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യാർത്ഥി അല്ലേ, വിദ്യ അർത്ഥിക്കുന്നവൻ, ഇൽമ് ആഗ്രഹിക്കുന്നവൻ. طالب الحق എന്ന് പറഞ്ഞാലോ സത്യം ആഗ്രഹിക്കുന്ന, സത്യം അന്വേഷിക്കുന്നവൻ. സത്യം ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് തെളിവ് കിട്ടിയാൽ അത് വ്യക്തമായി. അപ്പൊ സത്യം അന്വേഷിച്ച് നടക്കുന്നവൻ ആരാണോ, അതല്ല മഖ്സൂദില്ലാത്തവൻ, ഒരു ലക്ഷ്യവുമില്ലാതെ നടക്കുന്നവൻ, അങ്ങനെ വേണമെന്നൊന്നില്ല, അവനിങ്ങനെ നടന്നാൽ മതി. അല്ലെങ്കിൽ സത്യം ആഗ്രഹിക്കാത്തവൻ ആരാണ് എന്നത് വ്യക്തമാവും ബയ്യനത്ത് വന്നാൽ. അതങ്ങനെയാണല്ലോ, തെളിവ് പറഞ്ഞെടുത്തത് ഒരാൾക്ക്. ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോലെ, സത്യം അന്വേഷിക്കുന്നവൻ ഒരൊറ്റ ദലീൽ മതി, ഒരു തെളിവ് മതിയാണ്. എന്നാൽ ഹവയുടെ ആളുണ്ടാവും, തോന്നിവാസത്തിന്റെ ആള്, അവൻ ആയിരം തെളിവ് കിട്ടിയാലും പോരാ. എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറഞ്ഞു, അൽ ജാഹിൽ യുഅല്ലം, ജാഹിലിനെ പഠിപ്പിക്കാൻ പറ്റും, വിവരമില്ലാത്ത ആളുകളെ, വിവരമില്ലാതെ ചെയ്യുന്ന ആളുകളെ പഠിപ്പിക്കാൻ പറ്റും. എന്നാൽ സാഹിബു ഹവ, ഹവയുടെ ആൾ, തോന്നിവാസത്തിന്റെ ആൾ, അവനെ പഠിപ്പിക്കാൻ, അവനെ നന്നാക്കാൻ നമ്മുടെ അടുത്ത് യാതൊരു വഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. വ്യക്തമായ ഈ ഖയ്യിമത്തായ നീതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനിർദ്ദേശങ്ങൾ അടങ്ങുന്ന, സത്യസന്ധമായ വിവരങ്ങൾ അടങ്ങുന്ന ഈ ഖുർആൻ കൊണ്ട്, മുഫഹറത്തായ പരിശുദ്ധമായ ഈ കിതാബ് കൊണ്ട് അള്ളാഹുവിന്റെ വ്യക്തമായ തെളിവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ വന്നതോടുകൂടി അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുള്ള കാഫിറുകൾ അവരുടെ കുഫ്രിൽ നിന്ന് രക്ഷപ്പെടുകയായി. എന്നാൽ വമാ തഫറഖ അല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിന. തെളിവ് കൊടുത്തിട്ടും മനസ്സിലാകാത്ത ആളുകളെ കുറിച്ച് ബേജാറാവേണ്ടതില്ല. അവരെ കുറിച്ച് ചിന്തിച്ച് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇൻ ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ. നീ ചിലപ്പോൾ ആയേക്കാം ബാഖിഉൻ നഫ്സക, നിന്റെ നഫ്സിനെ തന്നെ നീ നശിപ്പിച്ചേക്കാം. എന്തിനു വേണ്ടിയാണ് ഇവര് വിശ്വസിക്കാത്തതിന്റെ പേരിൽ അസഫൻ, അതിൽ ഖേദിച്ചുകൊണ്ട്, അതിൽ സങ്കടപ്പെട്ടുകൊണ്ട് നബിയെ താങ്കൾ താങ്കളുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്നവനായേക്കാം
അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. കാരണം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. നീ ആത്മാർത്ഥമായി എത്തിച്ചു കൊടുക്കുക. നീ ഉത്ബോധനം നടത്തുക. നീ അങ്ങനെ ചെയ്യുന്നവൻ താക്കീത് നൽകുന്നവൻ മാത്രമാണ്. നീ ഉത്ബോധനം നടത്തുക, മുഅ്മിനുകൾക്ക് അത് ഉപകാരപ്പെടും. എന്നാൽ ഭിന്നിപ്പിലായിട്ടുള്ള ആളുകൾ, അവർ പണ്ടും ഇങ്ങനെ തന്നെയാണ്. അവർ തെളിവ് കിട്ടാതെയല്ല ഭിന്നിച്ചിട്ടുള്ളത്, പിന്നെയോ കിട്ടിയിട്ടാണ് ഭിന്നിച്ചിട്ടുള്ളത്. ഭിന്നിപ്പിന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുള്ളത്, കാനന്നാസു ഉമ്മത വാഹിദ ഫബഅഥ അല്ലാഹു നബിയീന മുബശ്ശിരീന വമുൻദിരീൻ വഅൻസല മഅഹും അൽകിതാബ് ലിയഹ്കുമ ബൈന വഅൻസല മഅഹും അൽകിതാബ ബിൽഹഖ് ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه الا الذين اوتوه من بعد ما جاءتهم البينات بغيا بينهم سبحان الله كثر ما حتى ആയതാണ് അല്ലാഹു പറയുന്ന كان الناس امه واحده ജനങ്ങൾ ഒരൊറ്റ സമുദായമായിരുന്നു. فبعث الله النبيين مبشرين ومنذرين അല്ലാഹു നബിമാരെ താക്കീത് നൽകുന്നവരായി സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ട് അയച്ചു. എന്തിനു വേണ്ടിയാ? അവർക്ക് കിതാബ് കൊടുത്തു സത്യവുമായി കൊണ്ട്. എന്തിനാ? ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുവാൻ. ഈ മഹ്സലഭൂമി അവർ ഭിന്നിക്കലായിട്ടുള്ള കാര്യത്തിൽ എങ്ങനെയാണ് അവർ ഭിന്നിച്ചിട്ടുള്ളത്? അല്ലാഹു പറയുകയാണ് ഹക്കിൽ ഭിന്നിച്ചിട്ടില്ല ജനങ്ങൾ. കിതാബിന്റെ കാര്യത്തിൽ, അല്ലാഹുവിന്റെ കാര്യത്തിൽ ജനങ്ങൾ ഭിന്നിച്ചിട്ടില്ല. ഇല്ലല്ലതീന ഊതു, ആ കിതാബ് കിട്ടിയവരല്ലാതെ ഭിന്നിച്ചിട്ടില്ല. കിതാബ് കിട്ടിയ വ്യക്തമായ തെളിവ് കിട്ടിയ ആളുകൾ തന്നെയാണ് ഭിന്നിച്ചിട്ടുള്ളത്. ഇല്ലല്ലതീന ഊതുഹു മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്, അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം. എന്താണ് കാരണം? വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ബഗ്യം ബൈനഹും, അവർക്കിടയിലുള്ള അസൂയയും പരസ്പരമുള്ള പകയും വിദ്വേഷവും, ഇതാണ് അവരെ ഹക്കിൽ നിന്ന് തടഞ്ഞിട്ടുള്ളത്, സത്യത്തിൽ നിന്ന് തടഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നോക്കുങ്ങൾ, ആദ്യത്തെ പിഴവ് തുടങ്ങി വെച്ചവൻ ഇബ്ലീസ്. അവനെന്താണ് പിഴക്കാനുള്ള കാരണം? ഹക്കതാണ്, അവന്റെ അസൂയയാണ്. അവൻ ഹക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവന്റെ അസൂയ, അവന്റെ കിബിർ അവനെ നശിപ്പിച്ചു. ആദ്യത്തെ കൊലപാതകം, അതിനുള്ള പ്രേരണ എന്താ? അസൂയയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലാനുള്ള കാരണം എന്താ? അസൂയ. അതോടെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കൊലപാതകങ്ങളുടെയും ഒരു ഓഹരി അവൻ പേറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, യഹൂദികൾ അവർ ഭിന്നിച്ചിട്ടുള്ളത് എന്തിനാണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാതിരുന്നത് എന്തിന്റെ പേരിലാണ്? അസൂയയുടെ പേരിലാണ്, ബഗിയുടെ പേരിലാണ്, പകയുടെ പേരിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറഞ്ഞു, വലമ്മാ ജാഅഹും كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. അവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്ന, അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്ന്. അവർ കാത്തിരുന്ന ആളാണ്. وكانوا من قبل يستفتحون على الذين كفروا, കാഫിറുകളുമായി യുദ്ധം ചെയ്യുമ്പോൾ യഹൂദികൾ മുമ്പ് പറയാറുണ്ടായിരുന്നു, ഇതാ ഒരു റസൂൽ വരും, ആ റസൂൽ വന്നാൽ ഞങ്ങൾ ആ റസൂലിൽ വിശ്വസിച്ച് ആ റസൂലിന് പിന്നിൽ കൂടി നിങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും എന്ന് പറയാറുണ്ടായിരുന്ന ആളുകളാണ് അവർ. പക്ഷേ ഫലമ്മാ ജാഅഹുമാ അറഫു, അവർക്കറിയാമായിരുന്ന കാര്യവും കൊണ്ട്, അവർക്കറിയുന്ന, അവർക്ക് സുപരിചിതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നപ്പോൾ കഫറൂബി, അവരതിനെ നിഷേധിച്ചു. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, അവന്റെ ശാപമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്ക് ആരറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂൻ അൽഹഖ വഹും യഅലമൂൻ, അവരിലധികം, അവരിൽ പല ആളുകളും അറിഞ്ഞുകൊണ്ട് സത്യം മൂടി വെക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവർ പകരം വാങ്ങിയത് എത്ര ചീത്തയാണ്. അള്ളാഹു ഇറക്കിയതിനെ നിഷേധിക്കാൻ അവർക്ക് കാരണമായത് എന്താണ്? ബഗിയൻ, പക അസൂയ, അവർക്ക് പറ്റിയില്ല എന്ത് അള്ളാഹു അവന്റെ ഫദൽ അവന്റെ ഔദാര്യം അവൻ ഉദ്ദേശിക്കുന്നവർക്കായി കൊടുത്തത് എന്ന് പറഞ്ഞാൽ നുബുവ പ്രവാചകത്വം അള്ളാഹു ഉദ്ദേശിച്ചത് ആരെല്ലാം? അറബികളിലാണ്. അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരണമെന്ന് അള്ളാഹു തീരുമാനിച്ചത് ആരിലാണ്? ബനൂ ഇസ്മായിൽ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയായ അറബികളിൽ. പക്ഷേ ഇവരാരാണ്? ബനൂ ഇസ്രായീൽ. യഹൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയാണ് യഹൂദികൾ. അവരതിൽ അഭിമാനം കൊള്ളുന്നു. യഹൂദി ആയാലല്ലാതെ സ്വർഗത്തിൽ പോവുകയില്ല എന്നവർ പറയുന്നു. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ, അള്ളാഹുവിന്റെ മക്കളാണ് ഞങ്ങൾ, ഞങ്ങൾ നരകത്തിൽ പോകേണ്ടി വന്നാൽ തന്നെ ലം തമസ്സനന്നാവില്ല അയ്യാമ മഅദൂദ, വളരെ കുറച്ച് നാളുകളല്ലാതെ അള്ളാഹു ഞങ്ങൾ നരകത്തിലിടുകയില്ല എന്ന് പറയുന്നു യഹൂദ സമുദായം. അതിൽ ജാതിയ, അതിലവർ വിശ്വസിക്കുന്നു. ആ കൂട്ടത്തിലല്ല റസൂൽ വന്നത്. പിന്നെ ആരല്ല വന്നത്? അവർക്ക് പകയുണ്ടായി. അവരുടെ കൂട്ടത്തിലായില്ല വന്നത് എന്നതുകൊണ്ട് അപ്പൊ അവർ നിഷേധിച്ചു. അല്ലാതെ സത്യം അറിയാനിട്ടല്ല. അതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് മഖ്ദൂബ് അലൈഹിം, ഗൈറിൽ മഖ്ദൂബ് അലൈഹിം, കോപത്തിനിരയായവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ. അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? അമലാണ് നഷ്ടപ്പെട്ടത്. ഇൽമുണ്ടായിരുന്നു, അമൽ നഷ്ടപ്പെട്ടു. വിവരമുണ്ടായിരുന്നു ആ കാര്യം, പക്ഷെ സ്വീകരിക്കാൻ തയ്യാറായില്ല അസൂയയും പകയും വിദ്വേഷവും കാരണത്താൽ. നഫ്റാനികൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? അവർക്ക് ഇൽമാണ് നഷ്ടപ്പെട്ടത്. പലതും ചെയ്യണമെന്നുണ്ട്, നന്നാവണമെന്നുണ്ട്, പക്ഷേ റൂട്ട് തെറ്റിപ്പോയി. ഇൽമില്ല, പക്ഷെ അമലുണ്ട്. രണ്ടിലും അള്ളാഹു ഞങ്ങളെ പെടുത്തല്ലേ. ഇൽമുണ്ടായിട്ട് അമൽ ചെയ്യാത്ത, അമലുണ്ട് പക്ഷെ ചെയ്യുന്നത് എങ്ങനെയാണ്? യഥാർത്ഥ മാർഗത്തിലല്ല, അള്ളാഹു പഠിപ്പിച്ചതുപോലെയല്ല, തോന്നിയതുപോലെയാണ്. തഖ്ലീദാണുള്ളത്, അന്ധമായ അനുകരണമാണുള്ളത്, ഇത്തിബ അല്ല, തെളിവുകൾ പിൻപറ്റലല്ല. അതിലും ഞങ്ങളെ പെടുത്തല്ലേ, മറിച്ച് അള്ളാഹു നീ ഞാമത്ത് ചേരുന്ന ആളുകളിൽ ഞങ്ങളെ പെടുത്തണേ എന്നാണ് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വമാ തഫറഖ അല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യന. അല്ലാഹു സുബ്ഹാന തആല പറയുകയാണ്, വമാ തഫറഖ അല്ലദീന ഊതുൽ കിതാബ, കിതാബ് കിട്ടിയ ആളുകൾ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യന, അവർക്ക് വ്യക്തമായ തെളിവ് കിട്ടിയതിന് ശേഷമല്ലാതെ. അല്ലാഹു സുബ്ഹാന ഈ ആയത്തിന്റെ തഫ്സീറിൽ സാജി പറയുകയാണ്, റഹിമഹുല്ലാ, وإذا لم يؤمن أهل الكتاب لهذا الرسول وينقاد له أليس ذلك ببدع من ضلالهم وعنادهم. إي محمد مصطفى صلى الله عليه وسلم إلى أولي الشيسكين للنجل هذا الكبير قاعد يوم الله أولي بند بنشدهم إننا تنيا إذنه فإنهم ما تفرقوا واختلفوا وطاروا أحزابا أور بنشده فلا بلا كشكلا يور فرنجده إلا من بعد ما جعلتهم البينة തെളിവ് കിട്ടിയതിന് ശേഷം തന്നെയാണ്. അല്ലതി തൂജിബു ലി അഹ്ലിഹൽ ഇൻസിമാ വൽ ഇത്തിഫാഖ്. ഈ തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിവ് കിട്ടിയ ആളുകൾക്ക് പിന്നെ നിർബന്ധമായി തീരുന്നത് ഇത്തിമാ, പരസ്പരം യോജിക്കലാണ്. വൽ ഇത്തിഫാഖ്, പരസ്പരം ഐക്യപ്പെടലാണ്, അല്ലാതെ എന്തല്ല, ഭിന്നിക്കലല്ല. തെളിവ് കിട്ടിയ ആളുകൾക്ക് ഒരിക്കലും അത് യോജിച്ചതല്ല, മറിച്ച് തെളിവിന്റെ ആളുകൾക്ക് യോജിച്ചിട്ടുള്ളത് എന്താണ്? ഇത്തിഫാഖാണ്. പക്ഷേ അതിന് നേരെ വിപരീതമായ തഫറുഖിലേക്ക്, ഭിന്നിപ്പിലേക്കാണ് ഈ മുമ്പ് കിതാബ് നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ പോയിട്ടുള്ളത്. വലാകിന്നഹും ബിറദാഅതിഹിം വനദാലതിഹിം ലം യജിദുഹുമുൽ ഹുദാ ഇല്ലാ ളലാല വലൽ ബസീറത ഇല്ലാ അൽഅമാ. അവർക്ക് ഹുദ കിട്ടിയപ്പോൾ, സന്മാർഗം വന്നു കിട്ടിയപ്പോൾ വർദ്ധിച്ചത് മലാലത. അതുപോലെ ബസീറ തെളിവ് കിട്ടിയപ്പോൾ അവർക്ക് വർദ്ധിച്ചത് അമാ, അന്ധതയാൽ. മഅ അന്നൽ കുതുബ കുല്ലഹ ജാഅത് ബിഅസ്ലി വാഹിദ് വദീനി വാഹിദ്, എല്ലാ കിതാബും വന്നിട്ടുള്ളത് ഒരു ദീൻ കൊണ്ടാണ്, ഒരു അസ്ലും കൊണ്ടാണ്. പക്ഷെ അവർ ഭിന്നിച്ചു പോയി. സഹോദരങ്ങളെ, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ സൂറത്തു ആല ഇംറാനിലെ 105-ാമത്തെ ആയത്ത് എടുത്തു കൊടുത്തു. എന്താണ് 105-ാമത്തെ ആയത്ത്? വലാ തകൂനൂ കല്ലദീന തഫറഖു واختلفوا من بعد ما جاءهم البينات واولئك لهم عذاب عظيم. الله പറയുകയാണ്, ولا تكونوا നിങ്ങൾ ആയി തീരരുത് ആരെ പോലെ, കല്ലദീന തഫറഖു ഭിന്നിച്ചവരെ പോലെ.
കാരണം കാഫിറുകളായ ആളുകളുടെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്? തഫറുഖ വമാ തഫറഖ അല്ലദീന ഊതുൽ കിതാബ് വലാ തകൂനു മിനൽ മുശ്രിക്കീൻ മിനല്ലദീന ഫർഖു ദീനഹു വകാനു ശിയാ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഈ കാഫിറുകളെ പോലെ ആവരുത്. അവരെന്താണ് ചെയ്തിട്ടുള്ളത്? പല പല കക്ഷികളായി പിരിഞ്ഞു. ഓരോ കക്ഷിയും അവരുടെ കയ്യിലുള്ളതിനെ കുറിച്ച് സന്തോഷിക്കുന്നു. സ്വന്തം കക്ഷി എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കും. അതല്ലാത്ത കക്ഷികളിൽപ്പെട്ടവർ എന്ത് ഖൈറ് ചെയ്താലും അതിനെ ശർറായി കാണും. ഇത് സഹോദര നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്നിലുണ്ടെങ്കിൽ എനിക്ക് ആ രോഗം ബാധിച്ചിരിക്കുന്നു, നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രോഗം ബാധിച്ചിരിക്കുന്നു. നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു കാര്യമാണ്. മറിച്ച് അഹ്ലുൽ ഇസ്ലാം അഹ്ലുൽ ഹഖ് അവരുടെ മാർഗം എന്താ? ഇത്തിഫാഖാണ്, യോജിക്കലാണ്. അതുകൊണ്ടാണ് അഹ്ലുൽ സുന്നയെ പറയപ്പെട്ടുള്ള അഹ്ലുൽ സുന്നത്തു വൽ ജമാഅ, അവർ യോജിപ്പിന്റെ ആളുകളാണ്, ജമാഅത്തിന്റെ ആളുകളാണ്. അല്ലാഹു പറഞ്ഞു വലാ തകൂനു കല്ലദീന തഫറഖു, ഭിന്നിച്ചവരെ പോലെ നിങ്ങൾ ആവരുത്. വഖ്തലഫു, അഭിപ്രായ വ്യത്യാസത്തിലായ ആളുകളെ പോലെ. മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്, അവർക്ക് വ്യക്തമായ തെളിവ് കിട്ടിയതിനു ശേഷം. വഉലാഇക ലഹും അദാബുൻ അളീം, അവർക്കാകുന്നു ഭയങ്കരമായ ശിക്ഷയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ എല്ലാ സ്ഥലത്തും ഭിന്നിപ്പിനെ മോശമാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അതിനെ പുകഴ്ത്തി പറയുന്നില്ല, മറിച്ച് ഐക്യത്തിനെ, ഇത്തിഫാഖിനെ, യോജിപ്പിനെ, രഞ്ജിപ്പിനെ അള്ളാഹു പുകഴ്ത്തി പറയുന്നു. അതിലാണ് ശക്തിയുള്ളത്, അതിലാണ് അള്ളാഹുവിന്റെ സഹായമുള്ളത്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുപോലെ ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ല ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്, വളരെ പ്രസിദ്ധമായ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഹദീസാണ്. പക്ഷേ അതിൽ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില സിയാദത്തുകൾ കൂടി ഞാൻ വായിക്കുകയാണ്. ഇമാം ഇബ്നു മാജാ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ 3992 നമ്പറായി ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. عن عوف بن مالك قال عوف بن مالك رضي الله عنه പറയുന്നു, قال رسول الله صلى الله عليه وسلم استرقت اليهود على 71 فرقه, يهوديകൾ 71 കക്ഷികളായി വേർപെട്ടു. فواحدة في الجنة و70 في النار, അവരിൽ എങ്ങനെയാണ്? ഒരു കക്ഷി സ്വർഗത്തിലും 70 നരകത്തിലും. അവരിലങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കക്ഷി ആരാ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ ദീനിൽ ഉറച്ചു നിന്നവർ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. റസൂലുള്ള വന്നാലല്ല, റസൂലുള്ള വന്നാൽ പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ, റസൂലുള്ള കൊണ്ടുവന്ന ശരിയാശയം വിശ്വസിക്കാതെ ആർക്കും മുസ്ലിമാണെന്ന്, സ്വർഗാവകാശിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല, ആരെ പറ്റിയും പറയാൻ സാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയൻ വലാ നസ്രാനിയൻ തുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. ഈ ഉമ്മത്തിൽ ഒരാളും തന്നെയില്ല, യഹൂദിയാകട്ടെ നസ്റാനിയാകട്ടെ, എന്നെ കുറിച്ച് കേൾക്കുകയും എന്നിട്ട് എന്നിൽ വിശ്വസിക്കാതെ മരിക്കുകയും ചെയ്താൽ അവൻ നരകത്തിലാകാതെ, നരകത്തിലാണ് യഹൂദിയാകട്ടെ നസ്റ അവർ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്തിട്ടുള്ളൂ. ശരി, അള്ളാഹു മാത്രമാണ് ഇലാഹ എന്നവൻ വിശ്വസിച്ചാലും ശരി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവൻ വിശ്വസിക്കണം, റസൂലുള്ളാഹ പഠിപ്പിച്ചതുപോലെ അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അല്ലെങ്കിൽ അവൻ എല്ലാ നബിമാരിലും അവിശ്വസിച്ച കാഫറായി മാറിത്തീരും. ഒരു റസൂലിനെ അവിശ്വസിച്ചാൽ എല്ലാ റസൂലിലും അവിശ്വസിച്ചവനാണ് അവൻ. അതുകൊണ്ടാണ് അല്ലാഹു നൂഹ് നബിയുടെ കൗമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നൂഹ് നബിയുടെ കൗമ എല്ലാ റസൂലിലും അവിശ്വസിച്ചിരിക്കുന്നു, റസൂലുകളിൽ അവിശ്വസിച്ചിരിക്കുന്നു. നൂഹ് നബിയുടെ കാലത്ത് വേറെ നബിമാര് വന്നിട്ടുണ്ടോ? നൂഹ് നബി അല്ലാതെ ഇല്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നെ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒന്നാമത്തെ റസൂലാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. വേറെ നബിമാരില്ല, പക്ഷെ എല്ലാ നബിമാരിലും നൂഹ് നബിയിൽ അവിശ്വസിച്ചവർ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയുണ്ടായി. റസൂലുള്ള പറയുകയാണ്, യഹൂദികൾ 71 കക്ഷികളായി പിരിഞ്ഞു, അതിൽ ഒരു കൂട്ടരാണ് സ്വർഗത്തിൽ, 70 വിഭാഗം നരകത്തിലാണ്. ഫസ്തറഖത്തിൻ നസാറ അലാ സിൻതൈനി വസബഈന ഫിർഖ, നസ്രാനികൾ 72 കക്ഷികളായി പിരിഞ്ഞു. ഫഇഹ്ദാ വസബഊന ഫിന്നാർ, അവരിൽ 71
നരകത്തിലാണ്. വാഹിദത്തുൽ ജന്ന, ഒരു കൂട്ടർ സ്വർഗത്തിൽ. അതാരാ? യഥാർത്ഥത്തിൽ പിൻപറ്റിയിട്ടുള്ള ആളുകൾ കയ്യിലാണോ അല്ലാഹു തന്ന സത്യം അർത്ഥം പറയാൻ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. കക്ഷികൾ എന്ന് പറഞ്ഞാൽ അത് ആശയങ്ങളാണ് അതിന്റെ ഉദ്ദേശം, അല്ലാതെ പാർട്ടികളോ സംഘടനകളോ ഒന്നുമല്ല അതിന്റെ ഉദ്ദേശം, മറിച്ച് ആശയങ്ങളാണ്, അതാണ് അതിന്റെ ഉദ്ദേശം. 73 കക്ഷികളായി തിരിയും, അതിൽ 72 നരകത്തിലാണ്, ഒന്നാണ് സ്വർഗത്തിൽ. കയ്യില യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അതാരാ? മൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റിവായത്തിൽ പറഞ്ഞു അൽ ജമാഅ, അവർ അൽ ജമാഅത്ത്. നോക്കി, അവിടെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് സൂചിപ്പിച്ചിട്ടുള്ളത്? ഐക്യത്തിനെയാണ് സൂചിപ്പിച്ചത്. സഹാബത്തിന്റെ അവർ ഏത് കാര്യത്തിലാണോ യോജിച്ചിട്ടുള്ളത്, ആ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ. മറ്റൊരു വായത്തിൽ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും, ഞാനും എന്റെ സഹാബത്തും ഏത് മാർഗത്തിലാണോ അതിൽ ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് അവസാന കാലത്ത് അവർ അപരിചിതരായി മാറും. അതുപോലെ ഉനാസുൻ സാലിഹൂൻ മിൻ ഉനാസി സൂഇ കസീർ, കുറച്ച് സാലിഹുകളായ ആളുകൾ ഒരുപാട് മോശമായ ആളുകൾക്കിടയിൽ എന്നൊക്കെ പല പല വിശേഷണങ്ങൾ ആ അൽ ഫിർഖ സുന്നാജിയ എന്ന രക്ഷപ്പെട്ട കക്ഷിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസും അല്ലാഹു ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറായി കൊണ്ടുവന്നിരിക്കുന്നു. ഇൻഷാ അല്ലാ, ബാക്കി നമുക്ക് നാളെ ഈ ക്ലാസിന്റെ ബാക്കി ഉണ്ടായിരിക്കുന്നതാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി നന്നായി സദഖ ചെയ്യണമെന്ന് അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഏവരെയും ഇൽമ് വർദ്ധിപ്പിച്ചു പെരുമാറാകട്ടെ. ആ ഇൽമിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين الله يرحم قرئ القران حفظا كان رمضان നന്നായി പരിശ്രമിക്കുക. ഈ സൂറത്ത് ഹിഫ്ളാത്ത ആളുകൾ ഹിഫ്ളാക്കുക, ചെറിയ സൂറത്തിൽ നിന്ന് ഹിഫ്ളാക്കി തുടങ്ങുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.